Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
കാരണമായിരിക്കുന്ന അനുകലാബാഹ്യ അനുഭവത്തിന്റെയും സ്വരൂപമായിരിക്കുന്ന ആത്മാപരോക്ഷതയിലും ഇത് തന്നെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്താ സംശയം? അവിടെ സംശയിക്കാനൊന്നും ആ ആത്മാപരോക്ഷത അപരോക്ഷതയ്ക്ക് തടസ്സമായിരിക്കുന്ന അജ്ഞാന സംശയ വിപര്യങ്ങളെ ഈ നിശ്ചയം നിധ്യാസനം അത് മാറ്റുന്നു. അതാണ് ഭക്ഷ്യകാലം വരുന്നത്. ഹൈമാത്മാ ഈ ആത്മാവ് ശ്രോതും മന്ദം വിജ്ഞാതും ചക്യതേ. ഇതിനെ ശ്രവിക്കാനും മനനം ചെയ്യാനും വിജ്ഞാതും അതിനെ സംബന്ധിച്ച് ഉള്ള നിശ്ചയം അതിന് സാധ്യമാണ്. നിശ്ചയം എന്ന് പറയുന്ന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ശ്രുതി പറയുമ്പോൾ അതിന് അപരോക്ഷം എന്ന് പറയും. അപരോക്ഷം തന്നെ നമുക്കൊരു പിടിയും കിട്ടത്തില്ല. കുറച്ച് നമ്മുടെ ബുദ്ധിക്ക് വഴങ്ങാൻ വേണ്ടി നിശ്ചയം എന്നുള്ള പദം ഉപയോഗിക്കുന്നേ ഉള്ളൂ. അപ്പോ ഇത് അദ്വൈത പ്രക്രിയ, അദ്വൈത സാധനയുടെ പ്രക്രിയ. ഈ ശ്രവണ മനന നിധ്യാസനം, ശ്രവണം മനനം നിധ്യാസനം എന്ന് പറയുന്നതിന് ചിലര് ധ്യാനമെന്ന് പറയും. ധ്യാനം എന്ന് പറഞ്ഞാണ് താല്പര്യം ഇത് തന്നെ. എന്തായാലും മെഴുകുതിരി കൊളുത്തി വെച്ചിട്ട് അതിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ധ്യാനമല്ല. ഏകതാനത്വം, ഏകതാനത മനസ്സിന്റെ, അതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. മനസ്സിന്റെ ഒരേ നില നിവാദ ദീപവത്യത്വം എന്ന് പറയുന്നു. കാറ്റില്ലാത്ത അറയിലിരിക്കുന്ന വെളിച്ചം പോലെ എന്ന് പറയുന്നു. ദീപത്തെ ഒലയ്ക്കുന്ന എന്താണ്? കാറ്റാണ് അതിനെ ഒലയ്ക്കുന്നത്. ഈ ജ്ഞാനത്തെ ഒലയ്ക്കുന്ന എന്താണ്? ജ്ഞാനത്തെ ഒലയ്ക്കുന്ന കാറ്റെന്ന് പറയുന്നത് ഇതാണ്. സംശയ വിപരീയ അജ്ഞാനങ്ങളാണ് ജ്ഞാനത്തെ ഒലയ്ക്കുന്ന കാറ്റ്. അതാണ് ശ്രുതി ബോധിപ്പിച്ചപ്പോഴും മനസ്സ് ഇങ്ങനെ പല തലങ്ങളിലൂടെ കടന്നു പോകുന്നത്. അപ്രതീതിയിലൂടെ, പിന്നെ വികല്പങ്ങളിലൂടെ, പിന്നെ നിശ്ചയത്തിൽ. അപ്പൊ ജ്ഞാനത്തിന് ഇളക്കുന്നത് ഇത് മൂന്നുമാണ്. ഇത് മൂന്നും പരിഹരിച്ചാൽ അതാണ് വിജ്ഞാനം. അതിന് ധ്യാനമൊന്നും പറയാം. ധ്യാനത്തിനും അതേ സംഭവിക്കുന്നു. ഏകതാനത്വമേതത്തി നിധ്യാസനം ഉച്ചത് എന്നും മറ്റും ആചാര്യന്മാർ പറയും. ആ ഏകതാനത എന്ന് പറയുന്നത് ഇവിടെ ഇതാണ്. ഇത് യോഗപക്ഷത്തിൽ വേറെയാണ്. യോഗപക്ഷത്തിൽ അതിനെ സമാധി എന്ന് പറയും. അദ്വൈതപക്ഷത്തിൽ സമാധി എന്ന് പറഞ്ഞാൽ ജ്ഞാനം തന്നെ. അദ്വൈതത്തിൽ സമാധി എന്ന് പറയുന്ന എതിരായ കാര്യം എന്ന് പറയും. ധ്യാനം എന്ന് പറയുന്ന എതിരല്ല. പക്ഷെ അവിടെയെല്ലാം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജ്ഞാനം എന്നാണ്. സംശയാദി ദോഷങ്ങളെ പരിഹരിക്കുന്ന ജ്ഞാനം. ആ ജ്ഞാനത്തിൽ ഈ ദോഷങ്ങൾ പരിഹരിക്കുന്നു. ശരി, പരിഹരിച്ചാൽ എന്താ പിന്നീടെന്താ? ഈ പറയുന്ന ദോഷങ്ങളെല്ലാം ഇപ്പോ എനിക്ക് പുസ്തകത്തെ കാണണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. പുസ്തകം പോട്ടെ, അത് ആഗ്രഹം ഉണ്ടാവരുത്. ആനയെ കാണണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. മനസ്സിലങ്ങനെ ഒരാഗ്രഹം വന്നു. പറയുക, അടുത്തടുത്തൊരു ആന എനിക്കുണ്ട്. പോയി നേരിട്ട് കണ്ടു, ആനയെ കണ്ടു. ഇതാണ് ആന, മനസ്സിലായി. അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു. പുറത്തു കയറണമെന്നൊന്നും, അത് കാണണം. കണ്ടു കഴിഞ്ഞാൽ എന്താണ് പിന്നെ സംഭവിക്കുന്നത്? ഏതൊരു വിഷയത്തിലാണോ നമ്മുടെ മനസ്സിൽ ജിജ്ഞാസ ഉണ്ടാകുന്നത്, ആ വിഷയത്തിലുള്ള ജിജ്ഞാസ ശമിക്കുമ്പോൾ, ആ ജിജ്ഞാസ എങ്ങനെ ശമിക്കും? അതിന്റെ പ്രത്യക്ഷമുണ്ട്. അതിനെ സംബന്ധിച്ചുണ്ടായിരുന്ന എല്ലാ വിഭ്രാന്തികളും കൽപ്പനകളും എല്ലാം ഇല്ലാതാകുന്നു. അജ്ഞാന ഇത്തരങ്ങളെല്ലാം ഇല്ലാതാകും. ആ ജ്ഞാനത്തിൽ, കാരണം എന്റെ ജിജ്ഞാസ ആനെ കുറിച്ചായിരുന്നു, ആ വിഷയത്തിൽ മനസ്സ് നിശ്ചിന്തമാകുന്നു. മറ്റു വിഷയങ്ങൾ വേറെ കിടപ്പുണ്ട്, അതിലേക്ക് മനസ്സ് വീണ്ടും പോകുന്നു. അത് പോട്ടെ, ഇടിപ്പ് ആ ഒരു വിഷയത്തെ എടുക്കും. ഏതിലാണോ മനസ്സ് ജിജ്ഞാസയുണ്ടായത്, ആ വിഷയത്തെ സംബന്ധിച്ച് മനസ്സ് നിശ്ചിന്തമാകുന്നു. ഇതാണ് ബോധ്യം വരുന്നു, പ്രത്യക്ഷ ജ്ഞാനം നമ്മൾ പറയുന്നു. പിന്നെ മനസ്സ്, എനിക്ക് ആനയെ കാണണം, ആനയെ അറിയണം എന്ന് പറയുന്ന ജിജ്ഞാസ, ആ ജിജ്ഞാസയെക്കുറിച്ച് തുടർന്ന് മനസ്സിൽ വരുന്ന സങ്കല്പങ്ങൾ അതിങ്ങനെയായിരിക്കും. പിന്നെ അതിനെ സംബന്ധിച്ച് വരുന്ന ഇച്ഛ, ആഗ്രഹങ്ങൾ, അതിനെങ്ങനെ കാണണം. പിന്നെ അതിനുവേണ്ടി ചെയ്യുന്ന ഉപായങ്ങൾ, അനുഷ്ഠാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ ഒരു സെക്കൻഡിൽ അവസാനിക്കുന്നു. അതിനെ സംബന്ധിച്ച് വരുന്നതെല്ലാം, അപ്പൊ മനസ്സവിടെ എന്ത് വരുന്നു, മനസ്സവിടെ പറയും നിശ്ചിന്തമായ അവസ്ഥയെ പറയും. ഇവിടെ പറയും കൃതകൃത്യത എന്ന് പറയുന്നു, മനസ്സ് കൃതകൃത്യമാകുന്നു. ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു, ഏതൊക്കെ വഴിക്ക് മനസ്സ് സഞ്ചരിച്ചിരുന്നു, അതെല്ലാം അവിടെ അവസാനിക്കുന്നു. ഇനി എന്തെങ്കിലും പുതിയൊരു ജിജ്ഞാസമാണ്, ആന കണ്ടു, ഇതാണോ പെണ്ണാണോ, വീണ്ടും ജിജ്ഞാസകളുണ്ടാകാം, വീണ്ടും മനസ്സ് ഈ വഴിക്ക് സഞ്ചരിക്കും. സമാധാനം കിട്ടുമ്പോൾ അവിടെ വീണ്ടും മനസ്സ് നിശ്ചിന്തമാകുന്നു. ഏത് വിഷയത്തിലാണോ ജിജ്ഞാസയുണ്ടായത്, ആ വിഷയത്തെ കുറിച്ചുള്ള നിശ്ചയം ഉണ്ടാകുമ്പോൾ മനസ്സവിടെ നിശ്ചിന്തമാകുന്നു. ഇത് ബാഹ്യമായ വിഷയങ്ങൾ നമുക്ക് അനുഭവമുള്ള കാര്യമാണ്, സ്വസ്വരൂപത്തെ സംബന്ധിച്ച് അങ്ങനെയാണ്. സ്വസ്വരൂപത്തെ സംബന്ധിച്ച് ഇതുവരെ നമ്മൾ വിശദീകരിച്ച തരത്തിൽ ഒരു നിശ്ചിന്തത വരുമ്പോ, എന്നുവെച്ചാൽ ആ നിശ്ചയം വരുമ്പോ അവിടെ നിശ്ചിന്തത വരും. പിന്നെ അതിനെ സംബന്ധിച്ച് വികല്പങ്ങളുണ്ടാകുന്നില്ല, വിപരീത ബുദ്ധി ഉണ്ടാകുന്നില്ല, അറിവില്ലായ്മ നിലനിൽക്കുന്നില്ല. അവിടെ ആ വിഷയത്തിൽ അത് നിശ്ചിന്തമാണ്. അവിടെ പറയാം എന്താണ്, മനസ്സ് കൃതകൃത്യം, മനസ്സിലാണ് കൃതകൃത്യത. അതിനെ സംബന്ധിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ആ കൃതകൃത്യതയാണ് ഇവിടെ നാരദൻ ആവശ്യപ്പെടുന്നത്. എങ്ങനെ? സ്വരൂപജ്ഞാനം കൊണ്ടുവരുന്ന കൃതകൃത്യത, അത് എന്റെ പ്രത്യേകത ഇതാണ്. മറ്റ് വിഷയങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ വിഷയങ്ങളിൽ മാറി 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 ആ കൃതകൃത്യത വരുന്നു. ഒന്ന് നേടിക്കഴിഞ്ഞാൽ അതിൽ സന്തോഷമാണ്, പക്ഷെ വീണ്ടും അടുത്ത് വികല്പം വരുന്നു. ഇവിടെ അതിൽ നിന്ന് പ്രത്യേകത എന്താണ്, ഇത് സ്വരൂപമാണ്. ആ സ്വരൂപത്തെ കുറിച്ചുള്ള ജ്ഞാനം എന്താണ്, അത് സർവാധാരമാണ്, അത് സർവാത്മകമാണ്, അതിന് അന്യമില്ല, ഏകമേവ അദ്വിതീയ. ഈ തരത്തിലാണ് ആ ജ്ഞാനം. ആ ജ്ഞാനത്തിൽ എന്ത് വരുന്നു, അതിന്റെ പൂർണ്ണതയിൽ പൂർണ്ണമത, പൂർണ്ണമിത എന്നൊക്കെ എല്ലാവരെ കുറിച്ച് പറയുന്നു. അതിൽ പരിപൂർണമായ കൃതകൃത്യത അനുഭവപ്പെടുന്നു. മറ്റൊന്നല്ല, വിഷയജ്ഞാനനിഷ്ഠമായ കൃതകൃത്യത പെട്ടെന്ന് മാറിപ്പോകും. ഇതെങ്ങനെയല്ല, പരിപൂർണമായ ആ കൃതകൃത്യത അനുഭവപ്പെടുന്നു. ഏതത് വിഷയം ആത്മവിഷയമായി പിന്നീടൊരു കൃതാർത്ഥത ഇല്ലായ്മ അത് പിന്നീട് വരുന്നില്ല. അതാണ് ഇതിന്റെ പ്രയോജനം. സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയവൈര്യങ്ങൾ ആ വിജ്ഞാനം കൊണ്ട് മാറിയാൽ വരുന്ന സ്വരൂപം. അവിടെ പറയുന്നു, അവിടെ ശോകമില്ല, ശോകത്തിന് നിമിത്തങ്ങളില്ല. ശോകത്തിന് നിമിത്തമായി വരുന്ന എന്താണ്, അറിവ്, ഇച്ഛ, പ്രവൃത്തി, ഇത് മൂന്നുമാണ് ശോകത്തിന് നിമിത്തമായി വരുന്നത്. സ്വസ്വരൂപത്തെ സംബന്ധിച്ച് പിന്നീട് ഒരു അറിവിന്റെ ആവശ്യമില്ല, അതിനെ സംബന്ധിച്ചൊരു ഇച്ഛ ഉണ്ടാവുന്നില്ല, അതിനെ സംബന്ധിച്ച് പിന്നീട് പ്രവൃത്തി സാധനങ്ങളും ഒന്നിന്റെ ആവശ്യമില്ല. ആ രീതിയിലാണ് ഇവിടെ ഭാഷ്യകാരൻ വിശദീകരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടു തരത്തിലും പറയാം. എന്താണ് ഇതിനെ, ഇതിനെ അറിയുന്നു, അറിയുന്നു എന്ന് പറയുമ്പോൾ അത് മനസ്സിലാകുന്നു. അങ്ങനെ ആചാര്യൻ തന്റെ നിശ്ചയത്തിലൂടെ അതിനെ ബോധിപ്പിക്കുന്നു. ഏതോവാച്ചൊന്നും പെടുത്തണ്ടേ എന്ന് പറയും. അത് മറ്റ് പ്രത്യക്ഷം ആയതുപോലെയല്ല, അത് അപരോക്ഷമാണ്. ഈ നിശ്ചയം അതിനുള്ള ദോഷങ്ങളെ പരിഹരിക്കുമ്പോൾ ശേഷിക്കുന്നുണ്ട്, അതാണ് അപരോക്ഷം. അപരോക്ഷത്തെ തൊട്ട് കാണിക്കാൻ പറ്റുന്നു. അനുസാഹരണം പറയും, എന്താണ് വിരൽ തുമ്പുകൊണ്ട് അവിടെ തൊടാൻ കഴിയത്തില്ല, അതിനെ വിഷയമാക്കി ഗ്രഹിച്ചു കളയാമെന്ന് ആഗ്രഹിക്കുന്നു. അതിനെയും പ്രത്യക്ഷമായി കളി, ആത്മാവിനെയും പ്രത്യക്ഷമായി കളി. നമ്മുടെ ശീലവും പരിചയവും അനുഭവമൊക്കെ അതാണ്, എന്തിനേയും പ്രത്യക്ഷമാക്കുക, അതിവിടെ നടക്കത്തില്ല. പക്ഷെ ഒന്ന് സംഭവിക്കും, എന്താണോ അതില് അപരോക്ഷതയ്ക്കുള്ള ഒരു ആവരണം, അത് മാറിക്കിട്ടും, അനാവരണം ചെയ്യപ്പെടുന്നു. അതെന്താ അതിന്റെ ഫലമെന്ന് പറഞ്ഞ കൃതകൃത്യത ശ്രുതം ആഗമജ്ഞാനം അസ്ഥിവഹി യസ്മാമ ശ്രുതം ഹീവമേ ഭഗവത് ദൃശേഭ്യ. അടുത്ത നാരദം പറയുന്നു, ആദ്യം പറഞ്ഞു എന്താണ്, മന്ത്രവിദേവ അസ്മിൻ ആത്മവിത്ത്, ഞാൻ ആത്മവിത്തല്ല മന്ത്രവിത്താണ്. ഇനി നമ്മൾ പറയുന്നിടത്ത് വിശദീകരിക്കും മന്ത്രവിത്ത് ആത്മവിത്ത്. ശബ്ദജ്ഞാനവും ശബ്ദാർത്ഥജ്ഞാനമുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എന്താണ്, അതിന്റെ താല്പര്യത്തിൽ നിശ്ചയം വരുന്നുണ്ട്. പറയുന്നു, ഇത് നമ്മുടെ പുരാണത്തിലുള്ള നാരദനൊന്നുമല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് വേദാധ്യയനം ചെയ്ത സാങ്കോപാംഗം വേദാധ്യയനം ചെയ്ത ഭാഷകാരൻ പറയുന്നു. അങ്ങനെയുള്ളവരടുത്താണ് വേദവല അധ്യയനം ചെയ്തു, വീണ്ടും ജിജ്ഞാസയുണ്ടായി. ആ ജിജ്ഞാസ നിവൃത്തിക്ക് വേണ്ടി നാനാശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്തു. പുരാണത്തിൽ പറയുന്ന നാരദൻ എന്ന് പറയുന്നത് പൂർണ്ണജ്ഞാനിയാണ്. ആ നാരദനെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. ആ നാരദന് വീണ്ടും സംശയം എന്ന് പറഞ്ഞാൽ ജ്ഞാനിക്ക് വീണ്ടും സംശയം എന്നുണ്ട്, അതല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് അതുകൊണ്ട് പറഞ്ഞത് കഥ, ഇതിനെയൊന്നും ഒരു സംഭവമായിട്ട് എടുക്കരുത്. ഇവിടെ സർവ ശാസ്ത്രവും അധ്യയനം ചെയ്ത ഒരുവൻ, ശാസ്ത്ര അധ്യയനം ചെയ്യുന്നതിനുള്ള യോഗ്യതകളെല്ലാം ഉണ്ട്. പക്ഷേ ആത്മതത്വത്തെ ആത്മനിഷ്ഠമായി അന്തർമുഖമായി ഒരാചാര്യന്റെ സഹായത്തോടുകൂടി വിചാരം ചെയ്തിരുന്നു. അത് ചെയ്തിട്ട് അത് ചെയ്യാൻ പോകുന്നു, അത്രയും എടുക്കാവൂ. പലതിന് നാരദൻ പുരാണ നാരദൻ എന്ന് പറയുന്നത് അതുപോലെ ഒരു നാരദൻ. അല്ലെങ്കിൽ നാരദനെ കുറിച്ച് പറയുന്ന എന്താണ്, ബ്രഹ്മാവിന്റെ മാനസപുത്രൻ. അങ്ങനെ ഇങ്ങനെ ഒരു നാരദനുണ്ടായിരുന്നു, ശ്രുതിക്ക് വേണ്ടി ഒരു നാരദനുണ്ടായിരുന്നു. വേദമൊക്കെ പഠിപ്പിച്ചു, പക്ഷെ ബോധം ഉണ്ടായില്ല. പക്ഷെ ജ്ഞാനിയായ നാരദനല്ല ഇത്. ജ്ഞാനിക്ക് പിന്നെ സംശയം വരില്ല, ജ്ഞാനിക്ക് പിന്നെ വേറൊരു ജ്ഞാനിയുടെ അടുത്ത് പോയി സംശയം തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ആഗമജ്ഞനാണ്. പക്ഷെ പറഞ്ഞു, സ്വയം പറയുന്നതിന് എന്താണ്, ഞാൻ മന്ത്രവിത്താണ്, ശബ്ദജ്ഞാനമുണ്ട്, ശബ്ദാർത്ഥ ജ്ഞാനമുണ്ട്, താല്പര്യത്തെ പറ്റി. അവിടെ എന്ന് പറഞ്ഞാൽ എന്താണോ, വേദത്തിൽ തന്നെ വേദം അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന കർമ്മം എന്ന് പറഞ്ഞ് വേദമീമാംസയാണ്. പക്ഷെ അവിടെ സംഭവിക്കുന്നത് വേദത്തിന്റെ പൂർവ്വകാണ്ഡത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അർത്ഥബോധം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അത് പൂർണ്ണമായും ബഹിർമുഖമാണ്. എങ്ങനെ കർമ്മം ചെയ്യണം, കർമ്മത്തിന്റെ ഫലം എന്താണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ ധരിക്കുന്നത്. അപ്പോ അതെല്ലാം ചെയ്തു കഴിഞ്ഞ ആളാണ്. ഇനി ഇത് അന്തർമുഖമാകും. ശ്രവണ മനന ഇതിഹാസങ്ങൾ പൂർണ്ണമായും അന്തർമുഖമാണ്. ആ അന്തർമുഖമായ ധ്യാനം സംഭവിച്ചില്ല, ഉത്തരപക്ഷത്തെ കുറിച്ച് ചിന്തിച്ചില്ല, പൂർവപക്ഷം മാത്രമേ ചിന്തിച്ചില്ല. പൂർവമീമാംസ മുഴുവൻ ഇവിടെ അദ്വൈതത്തിന് പൂർവപക്ഷമാണ്. അതിന് ചോദിക്കുകയാണ്, ആ ഭാഗത്തേക്ക് എത്തിയില്ല. അതാണ് മന്ത്രവിത്ത് എന്നുള്ളതിന് ഭാഷകാരൻ പറഞ്ഞു കർമ്മവിത്ത്. കർമ്മത്തിൽ നിന്നും ഒരു പടിയുടെ മുന്നോട്ട് പോയി, എന്നിട്ട് കുറച്ചുകൂടി അന്തർമുഖമായി വരുന്നതാണ് ഉപാസന. അതുകൊണ്ടാണ് അടുത്ത് ചിന്തിക്കാൻ വേണ്ടി പറയും. കാരണം ഒരു കർമ്മകാണ്ഡി എന്ന് പറയുമ്പോൾ അത്രയും ബഹിർമുഖനാണ് അവന്. ഈ അദ്വൈത ബോധത്തെ ഒരിക്കലും ഗ്രഹിക്കാനേ കഴിയത്തില്ല. അത് പ്രത്യേകം പറയും പുരോഹിതന്മാർക്ക് യാഗമോ അല്ലെങ്കിൽ പൂജയോ ഒക്കെ ചെയ്ത് ദക്ഷിണ വാങ്ങി ജീവിക്കുന്നവർക്ക് ഒരിക്കലും ആത്മബോധം ഉണ്ടാവത്തില്ല. കാരണം അത് അത്രമാത്രം ബഹിർമുഖമാണ്. എപ്പോഴും അവന് ചിന്ത കർമ്മത്തിനും ഫലത്തിനുമാണ്. അതിന് വിട്ടുമാറി അഖമുഖമാകാതെ എങ്ങനെ ഉണ്ടാകും? അതുകൊണ്ട് ആ അന്തർമുഖതയുടെ വഴിക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഉപാസനകൾ നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന ആള് പറഞ്ഞില്ലേ സർവശാസ്ത്രം അധ്യയനം ചെയ്തു, അപ്പൊ ശോകം ശോകനിവൃത്തി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അറിയാം. ശോകനിവൃത്തി സംഭവിക്കും, പക്ഷെ അതിന്റെ ശരിയായ ഉപായത്തിന്റെ വഴിക്ക് സഞ്ചരിച്ചില്ലെന്നേ ഉള്ളൂ. വേദം അധ്യയനം ചെയ്യുന്നവൻ ആത്മാവിനെ കുറിച്ചും അറിയണം, തത്വമസിയെ കുറിച്ചും അറിയണം, ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ഒക്കെ അറിയണം. പക്ഷെ അതിന്റെ വഴിക്ക് സഞ്ചരിക്കട്ടെ, വേറെ വഴിക്ക് സഞ്ചരിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനു വേണ്ടിയിട്ടാണ് എന്താണ്, ഞാൻ കേവലം മന്ത്രവിത്താണ്, ശ്രുതം ഹേവ മേ ഭഗവത് ദൃശ്യ, അങ്ങേപ്പോലുള്ള ആചാര്യന്മാരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വേദാധ്യയനം ആചാര്യനെ കൂടാതെ സംഭവിക്കുന്നു. വേദം ഗ്രഹിച്ചവനെ അത് ബോധിപ്പിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പല ആചാര്യന്മാരും അതുപോലെ പല ആചാര്യന്മാരും തന്നെ പല വിദ്യകൾ പഠിച്ചത്. ഏത് വിദ്യ പറഞ്ഞാലും ശരി, പ്രത്യേകിച്ചും വേദമൂലകമായിട്ടുള്ള ഏത് വിദ്യയായാലും ശരി, അതിന്റെയൊക്കെ ഫലത്തെക്കുറിച്ച് പറയും പറയും നിർവൃതിയാണ് ഫലം. ഏത് ശാസ്ത്രമാണ് ശോകനിവൃത്തിയാണ് ഫലം. പക്ഷെ ആ വഴിക്ക് പോയാൽ ശോകനിവൃത്തി ഉണ്ടാകത്തില്ല, താത്കാലിക ശോകനിവൃത്തി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്റെ ശാസ്ത്രജ്ഞാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്താണ് ശ്രുതം ആഗമജ്ഞാനം അസ്ഥീവ, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിൽ അറിവെല്ലാം ഉണ്ട്, ദുഃഖ നിവൃത്തിക്ക് ഉപായമുണ്ടെന്നറിയാം. പക്ഷെ ആ വഴിക്ക് പല വഴിക്ക് സഞ്ചരിച്ചിട്ടും അത് സംഭവിക്കുന്നില്ല. ഹി യസ്മാ മേ മമ ഭഗവത് ദൃശ്യേഭ്യോ വിഷ്ണുസദൃശ്യേഭ്യോ അങ്ങേപ്പോലുള്ള ആചാര്യന്മാരിൽ നിന്ന്, ആത്മവിദ്യയുടെ ആചാര്യനാണ്, മറ്റു പല വിദ്യകളുടെയും ആചാര്യന്മാരെ സമീപിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യകൾക്കും ആചാര്യന്മാരുണ്ടല്ലോ. പക്ഷെ അവിടെ നിന്നും കൃതകൃത്യത, ആത്മതൃപ്തി, അത് ഈ വിദ്യകളിൽ നിന്നും ഉണ്ടാകത്തില്ല. പറയുന്നു എന്താണ്, തരതി അതിക്രാമതി ശോകം മനസ്താപം ആ കൃതാർത്ഥ ബുദ്ധിതാം ആത്മവി. ശോകത്തെ അതിക്രമിക്കുന്നു, അക്കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. പലതും പരീക്ഷിച്ചു, പക്ഷെ അത് സംഭവിക്കുന്നില്ല. വേദത്തിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ആത്മവിത്ത്. അപരോക്ഷത ഉള്ളവൻ, ആത്മബോധമുള്ളവൻ ഈ ശോകത്തെ തരണം ചെയ്യുന്നു. എന്താണ് ഈ ശോകം എന്ന് പറയുന്നത്? ആത്യന്തികമായി ശോകം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നു അകൃതാർത്ഥ ബുദ്ധിത. അത് ശോക നിമിത്തവും ശോകവുമാണ്, കൃതാർത്ഥ ബുദ്ധി ഇല്ലാതിരിക്കുക, കൃതാർത്ഥത അനുഭവപ്പെടാതിരിക്കുക. ഇനിയും പലതും ചെയ്യാനുണ്ട്, ഇനിയും പലതും നേടാനുണ്ട് എന്നൊരു ബോധം വന്നു കഴിഞ്ഞാൽ ഉടൻ അതിനെ കുറിച്ചുള്ള അറിവായി അന്വേഷണമായി യത്നമായി ദ്വന്ദ്വാത്മകമായ ഫലമായി കുറച്ച് നേടും കുറച്ച് നഷ്ടപ്പെടും, അതനുസരിച്ച് സുഖദുഃഖാനുഭവം ഉണ്ടാവും. ആത്മബോധം ഇല്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഞാനത് കേട്ടിട്ടുണ്ട്, മനസ്താപം ദുഃഖം പൂർണ്ണമായും ഒഴിവാക്കാം. എന്താണ് അകൃതാർത്ഥ ബുദ്ധിത്വ? നേരത്തെ പറഞ്ഞ കൃതകൃത്യതയ്ക്ക് നേരെ വിപരീതം. അതാണ് അകൃതാർത്ഥ ബുദ്ധിത്വ. എന്തെങ്കിലും തന്റെ കർത്തവ്യമായി അവശേഷിക്കുന്നു, എന്തെങ്കിലും എനിക്ക് നേടാനുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തോന്നിയാൽ എനിക്ക് മോക്ഷം നേടണം, തോന്നിയാൽ ദുഃഖം, എന്തുകൊണ്ട് അത് കിട്ടാത്തതുള്ള ദുഃഖം? എല്ലാം നേടിയെന്ന് സ്വയം വിചാരിച്ചാൽ മതി, എല്ലാം നേടിയെന്ന് വിചാരിച്ചാലും എല്ലാം നേടാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ ദുഃഖം വീണ്ടും ശേഷിക്കും. എല്ലാം നേടുക അല്ല, സ്വരൂപ ബോധത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണോ തടസ്സം ആയി നിൽക്കുന്നത് മാറിക്കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചൊന്നും നേടാനില്ല. അവിടെയാണ് കൃതാർത്ഥത. അതിൽ തന്നെ അവിടെ എന്തൊക്കെയാണ് അർത്ഥങ്ങൾ നേടേണ്ടത്? വ്യജ്ഞാന നിവൃത്തി, സംശയ നിവൃത്തി, വിപരീയ നിവൃത്തി. ഇതാണ് ഇവിടുത്തെ അർത്ഥം, പുരുഷാർത്ഥം എന്ന് പറയും. അത് കൃതമായി കഴിഞ്ഞാൽ, അത് നേടിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ദുഃഖമില്ല. അതില്ലാത്ത കൊണ്ടുള്ള ദുഃഖം ഇല്ലാതാകുന്നു. അതിൽ ആത്മവിഷയത്തിലായാൽ കൃതകൃത്യനാകുന്നു, നിശ്ചിന്തനാകുന്നു. ആത്മവിത്തിനെ തന്നെ കുറിച്ച് ബോധമുള്ളവനെ പറ്റൂ എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ഭഗവത്ഗീതയിൽ മഹാത്മാക്കൾ പറഞ്ഞു കേട്ടിരിക്കുന്നു. അതുകൊണ്ട് അതിനുള്ള അന്തർമുഖമായി സ്വസ്വരൂപത്തെ അറിയുന്നതിനുള്ള ഉപായം അത് ബോധിപ്പിക്കണം എന്ന് വിദ്വാനായ ഒരാൾ ആത്മനിഷ്ഠനായ ഒരു ഗുരുവിനോട് ചോദിക്കുന്നു.